ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം യദുകൃഷ്ണൻ, ആദ്യ തന്നെ SBS മലയാളത്തിലേക്ക് സ്വാഗതം. എന്തായാലും യദു, കേരളത്തിൽ വലിയൊരു, കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് വലിയ ഒരു വിപ്ലവം ഉണ്ടായിരിക്കുകയാണ് യദുവിലൂടെ. ആദ്യമായി ഇന്നലെ, കഴിഞ്ഞ ദിവസം ആദ്യമായി ക്ഷേത്രത്തിൽ പൂജാരിയായി സ്ഥാനമേറ്റ് പൂജകൾ ഒക്കെ നടത്തിയിരിക്കുകയാണ്. എന്താണ് യദുവിന് ഇപ്പോൾ തോന്നുന്നത്?
വളരെയധികം സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അച്ഛനമ്മമാരുടെയും കാരണമാരുടെയും ഗുരുക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. അതിനെ അവരോട് തന്നെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട്.
ഇതിലിപ്പോ യദു എന്നൊരു വ്യക്തിയുടെ ക്ഷേത്രപ്രവേശനം മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് ഇപ്പോ സമുദായികമായി ദളിത് സമുദായത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ പൂജാരികളാകാൻ കഴിയും എന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനെ ഒരു പൊതുവായ ഒരു തലത്തിൽ എങ്ങനെയാണ് യദു കാണുന്നത്? യദു എന്നൊരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്?
നമ്മള് ജാതി സമുദായം അങ്ങനെ അതിലുപരി നമ്മുടെ കർമ്മമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ ഉയർന്ന ജാതിയില് ജനിച്ചിട്ടും നമ്മുടെ കർമ്മം മോശമാണെങ്കിൽ നമ്മളെല്ലാവരും അതിന് അഭിപ്രായം വ്യത്യാസമായിരിക്കുമല്ലോ. നമ്മളാരും അംഗീകരിക്കില്ല അങ്ങനെ ഒരു, നമ്മള് നല്ല രീതിയിൽ പോണ എല്ലാവരും അവര് അംഗീകരിക്കുന്ന ഒരു നിലപാടാണ്. അതിൽ ജാതിയും മതവും അങ്ങനെ ഒന്നും ഇല്ല.
അപ്പൊ അതായത് എല്ലാവർക്കും ഇതിനുള്ള അവകാശം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്?
അതെ.
ഇതിൽ എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം ഈ ഒരു പൂജാരിയായി ശാന്തിയായി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ഓർക്കുന്നത്?
ശാന്തിവാരം എല്ലാരും കൂടിയാണ് ഞങ്ങള് വന്നത്. തുടർന്ന് എല്ലാരും ഹിന്ദുവൈക്കേവിയുടെ നല്ല സ്വീകരണം ഉണ്ടായിരുന്നു. വഞ്ചിപ്പാട്ടോട് കൂടിയിട്ടൊക്കെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ നല്ലൊരു അന്തരീക്ഷമാണ്. എല്ലാം ഈശ്വരനിലേക്ക് നമ്മൾ സമർപ്പിക്കാനുള്ളത്, ഒരു സമർപ്പണം ആത്മസമർപ്പണം കൂടിയാണുള്ളത് പൂജ എന്ന് പറയുന്നത്. അപ്പൊ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു, ആനന്ദദായകമായിരുന്നല്ല.
ഏതെന്തായാലും സാധാരണ ഒരാൾക്ക് ഒരു പൂജാരിയാവുക എന്നൊരു, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഒരാള് തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന വളരെ അപൂർവമായിരിക്കും, പ്രത്യേകിച്ചും ബ്രാഹ്മണ സമുദായത്തിന് പുറത്തുള്ള ഒരാൾ ചിന്തിക്കുന്നത്. എങ്ങനെയായിരുന്നു യദുവിന് ആദ്യമായി ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്?
ഞാൻ ചെറുപ്പത്തിലെ മുതലേ, ഒരു 6 വയസ്സ് മുതലേ അടുത്തുള്ള ക്ഷേത്രത്തിൽ സഹായിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടുത്തെ ശാന്തി ഈ പൂജാപടനത്തെ കുറിച്ച് സംസാരിച്ചു. ഗുരുനാഥൻ തിരുമസ്തി കേൾക്കാൻ ധനന്ദ്രയുടെ അടുത്തിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ 7th class പഠിക്കുമ്പോൾ, അതായത് 12th വയസ്സില് അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിക്കും. മന്ത്രവിക്ഷ ചടങ്ങുകളൊക്കെ അന്ന് തന്നെ 12th വയസ്സില് കഴിയുകയും ചെയ്തിരുന്നു. പിന്നീട് പൂജാപടനം തുടങ്ങുകയാണ് ചെയ്തത് 12th വയസ്സില്.
അപ്പൊ ആ സമയത്ത് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു?
ഇല്ല, ഇന്നേവരെ അങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇന്നേവരെ എല്ലാവരും അങ്ങനൊരു കാഴ്ചപ്പാടിൽ കണ്ടിരുന്നില്ല. അല്ല, ആരും ഗുരുനാഥനായാലും അവിടുത്തെ ശാന്തിവാരായാലും ആരും ഇന്നേവരെ ജാതി കൂടി ചോദിച്ചിട്ടില്ല. അങ്ങനൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഇത്രയും പേരും ഒരുപാട് ശാന്തിവാരോടെ പഠിക്കുന്നുണ്ട്. ഇന്നേവരെ ഫീസായിട്ട് ഒരു രൂപയിലും ഞങ്ങളുടെ ആരെയും ഈടാക്കിയിട്ടില്ല. എല്ലാം സൗജന്യമായിട്ട് തന്നെ ഗുരുനാഥൻ ചെയ്തു തരുന്നത് എല്ലാവർക്കും. ഞങ്ങളുടെ തന്ത്ര വിദ്യാപീഠത്തില്, ശ്രീ ഗുരുദേവാലയ തന്ത്ര വിദ്യാപീഠത്തില് ആദ്യമായിട്ടാണ് ഈ ദേവസ്വം ബോർഡിലേക്ക് പരീക്ഷാ ഇനത്തിലേക്ക് പോകുന്നത്. പിന്നെ അവരെ ആരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.
ആദ്യമായിട്ടാണ് പരീക്ഷ എഴുതുന്നത്? ആദ്യമായിട്ടാണല്ലേ.
ശ്രീ ഗുരുദേവാലയ തന്ത്ര വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ ആദ്യമായിട്ടാണ് PSC അല്ല, ഈ ദേവസ്വം ബോർഡിലേക്ക് നിയമത്തിനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്.
എഴുതി
എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റും ഉണ്ട്.
യദു പറയുകയുണ്ടായി ഇപ്പോഴും എതിർപ്പുകൾ ഒന്നുമില്ല, ഇതുവരെ എതിർപ്പുകളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാനത് പറയാനുള്ള, ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇതിപ്പോ യോഗക്ഷേമ സഭയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പ് എനിക്ക് കിട്ടിയിരുന്നു. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവര് ഇപ്രകാരം കടന്നു വരുന്ന, ഇപ്രകാരം പരീക്ഷ എഴുതി നേടാവുന്നതാണോ ബ്രാഹ്മണ്യം? ഇപ്രകാരം കടന്നു വരുന്ന ആർജിത ബ്രാഹ്മണർക്ക് ഏത് മാനദണ്ഡം വെച്ചാണ് സംവരണം നൽകുന്നത്? ഇവിടെ പുതിയ സംസ്കാരം അഥവാ സമുദായത്തെ സൃഷ്ടിക്കുകയും ചാതുർവർണ്ണ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുകയുമാണ് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നത്. ഇതിൽ കൂടി ബ്രാഹ്മണരെ ഇല്ലാതാക്കാമെന്നും ചിലർ വ്യാമോഹിക്കുന്നു. ഇങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗക്ഷേമ സഭ, അതായത് കേരളത്തിലെ നമ്പൂതിരി സമുദായം, പൂജാരിമാരുടെ സമുദായം പ്രധാനമായും അവരുടെ ഒരു വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എതിർപ്പുകൾ ഉണ്ട്, അവർ കോടതിയെ സമീപിക്കുന്നതാണ് ഇപ്പോൾ അവർ പറയുന്നത്, വാർത്താക്കുറിപ്പിൽ പറയുന്നത്.
ഈ സംവരണത്തിലല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്, 62 പേരില് ഞാനും ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സംവരണത്തിന്റെ അടിസ്ഥാനത്തിലല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2002 ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഇങ്ങനെ ജാതി വിഷയമായിട്ട് ആരെയും ഇതിൽ ഉൾപ്പെടുത്താതിരിക്കരുതെന്ന്. നമ്മൾ ഈ ഒരു ദേവസ്വം ബോർഡ് ജോലിയല്ല, അതൊരു ഉപാസന മാർഗ്ഗമാണ്. ദേവസ്വം ബോർഡ് എല്ലാവരും ജോലിയായിട്ടാണല്ലോ കാണുന്നത്, ഒരു ഗവൺമെന്റ് സർവീസ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ക്ഷേത്രങ്ങളും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്ര നടന്നിരുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് ദേവസ്വം ബോർഡിലേക്ക് ചെല്ലുന്നത്.
ഓക്കെ, എന്തായാലും ഈ പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് യദു എന്താണ്? ഇപ്പോ അമ്പലത്തിൽ പൂജിക്കണം, ക്ഷേത്രത്തിൽ പൂജിക്കണമെങ്കിൽ ബ്രാഹ്മണനായിരിക്കണം എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്. ബ്രാഹ്മണ്യം എന്നതിനെ യദു എങ്ങനെയാണ് നിർവചിക്കുന്നത്?
നമ്മുടെ കർമ്മം, നമ്മുടെ ആത്മശുദ്ധി എന്നുള്ളൊരു ഇതുണ്ട്. നമ്മള് ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ടുള്ള ആത്മസമർപ്പണം, പിന്നെ ശുദ്ധാശുദ്ധങ്ങള്, അനുഷ്ഠാനാചാരങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നത് ആരോ അവന് ക്ഷേത്ര പൂജാചടങ്ങുകളൊക്കെ ചെയ്യാൻ തന്നെയാണ് പറയാനുള്ളത്.
ബ്രാഹ്മണ്യത്തിലേക്ക് എത്തി എന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ അങ്ങനെ ഒരു ചിന്തയുണ്ടോ?
ഓ, തീർച്ചയായിട്ടും. അത് ഞാനൊരു 7-ാം ക്ലാസ് മുതൽ അനുഷ്ഠാന വിധികളൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഒരു 6-ാം ക്ലാസ് മുതല് പ്യുവർ വെജിറ്റേറിയൻ ആണ്, നോൺ വെജിറ്റേറിയൻ ഒന്നും കഴിക്കണമില്ല 6-ാം ക്ലാസ് മുതൽ. നമ്മൾ കുറെ ത്യാഗങ്ങളും സാധനം ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും ഉണ്ട് നമ്മൾ ഈ മേഖലയിൽ. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കൊക്കെ എളുപ്പമായിട്ട് തോന്നും. നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാലത്തേക്ക് എത്തിച്ചേരണത്. ആരും അങ്ങനെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് ആരും അങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള ഇത് വരില്ല. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഇതില്. നമ്മള് പുറത്തുപോയി ഭക്ഷണം കഴിക്കലും അങ്ങനെ ഒരുപാട് നിർബന്ധമുണ്ട് നമുക്ക്. അതൊക്കെ പാലിച്ച് നല്ല ചിട്ടയോടുകൂടി തന്നെ പഠിക്കുന്നവർക്ക് അതില് ഉയർച്ചകൾ ഉണ്ടാവുള്ളൂ.
ഓക്കെ, അപ്പൊ ഭാവിയിൽ ഇനി മുന്നോട്ട് കൂടുതൽ പേർ ഇത്തരത്തിൽ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും എല്ലാവരും ഇതൊരു പ്രചോദനമായിട്ട് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
ഓക്കെ, അപ്പൊ എന്തായാലും വളരെയധികം നന്ദി യദു കൃഷ്ണൻ, ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.